32-ാം ലെസണിലേക്ക് പ്രിയ കേൾവിക്കാരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വചന പഠനത്തിന് ആസ്പദമായി എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പരന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാവത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. വിശ്വാസവീരന്മാരുടെ വലിയ ഒരു നിരയെ 11-ാം അധ്യായത്തിൽ നിർത്തിയ ശേഷം അവരെ പോലെ ലക്ഷ്യം തെറ്റാതെ ഓടുവാൻ ലേഖനകർത്താവ് അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പ്രിയ വായനക്കാരെ പ്രബോധിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള നോട്ടം തെറ്റാതെ സ്ഥിരതയോടുകൂടി ഓടുവാൻ എഴുത്തുകാരൻ നമ്മെയും ആഹ്വാനം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ നിൽക്കുന്ന വിധത്തിൽ വായനക്കാരെ ചിത്രീകരിച്ചതിനു ശേഷം കാണികളായി സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നു. ഓട്ടത്തിൽ പരാജയപ്പെട്ടവരല്ല, ജയിച്ചവരുടെ വലിയ നിരയാണ് ഇവിടെ കാണുന്നത്. ഹാബേൽ മുതലുള്ള വിശ്വാസവീരന്മാർ പ്രതികൂലത്തിന് നടുവിൽ തളരാതെ ഓടിയതിനാൽ അവർ നല്ല അന്ത്യം പ്രാപിച്ചു എന്ന് കാണുന്നു. പീഡനങ്ങളിലും പ്രതികൂലങ്ങളിലും കൂടി കടന്നു പോകുന്ന വായനക്കാർ പതറിപ്പോകാതെ സ്ഥിരതയോടുകൂടി ഓടുവാനുള്ള പ്രചോദനം എഴുത്തുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഹ്രസ്വദൂര ഓട്ടത്തെക്കാൾ ദീർഘദൂരം ഓടുന്ന ഓട്ടത്തോടെയാണ് ലേഖനകർത്താവ് തുലനം ചെയ്തിരിക്കുന്നത്. പീഡനങ്ങളുടെ നടുവിൽ ചില ഓട്ടക്കാർക്ക് ഓട്ടത്തിൽ നിന്നും പിന്മാറിപ്പോകുവാൻ തക്ക പരീക്ഷകളുണ്ടായി. ആകയാൽ ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി ഓടുവാൻ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:24, 1 കൊരിന്ത്യർ 9:24, ഗലാത്യർ 2:2, 5:7, ഫിലിപ്പിയ ലേഖനം 2:16, 2 തിമൊഥെയൊസ് 4:7. വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെച്ചതായ പ്രയാണം ലക്ഷ്യത്തിലെത്തുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് സ്ഥിരതയോടുകൂടി ഓടുവാൻ മുൻപോട്ടു പോകുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താൽക്കാലികമായി ലോക ജീവിതത്തിൽ നമ്മുടെ ശാരീരിക മാനസിക ആത്മീയ സുഖത്തിനു വേണ്ടി നാം വളരെ വ്യാകുലപ്പെടാറുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒട്ടുമുക്കാലും രോഗങ്ങൾക്ക് കാരണം വിഷാദ രോഗമാണ് അല്ലെങ്കിൽ ഡിപ്രഷനാണ്. താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെട്ട് നിരാശരായിത്തീരുന്നതിനാൽ മാനസിക സമനില നഷ്ടപ്പെടുന്നു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ മാനസിക തകർച്ചയിലേക്ക് വ്യാകുലങ്ങൾ നമ്മൾ തള്ളിവിടും. ദൈവാശ്രയമുള്ളവർക്ക് സർവശക്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുവാൻ നമുക്കുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവൻ്റെ മേൽ വിട്ടുകൊള്ളുവിൻ. താൽക്കാലിക ജീവിത ഭാരങ്ങളെ ലാളിക്കുന്നത് വലിയ ഭാരം ചുമലിലേറ്റി വയ്ക്കുന്നതിന് തുല്യമാണ്. മുകളിലേക്ക് കയറുവാൻ കഴിയാതെ വണ്ണം അവ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും. ചില വർഷങ്ങൾക്ക് മുൻപ് മാനസിക സമനില തെറ്റിയ ഒരു മനുഷ്യൻ കുമ്പനാട്ട് ജീവിച്ചിരുന്നു. എടുത്താൽ പൊങ്ങാത്ത വലിയ ഭാരവും തോളിൽ വെച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. വഴിയരികിൽ കാണുന്ന പഴയ ചെരുപ്പുകളും ചിഞ്ഞു നാറുന്ന വസ്തുക്കളും തൻ്റെ മണ്ടക്കെട്ടിൽ കാണും. 10-15 ജോടി ചെരുപ്പുകൾ തോളിലുണ്ടെങ്കിലും ഒരെണ്ണം പോലും താൻ ഇടാറില്ല. രാവിലെ മുതൽ സന്ധ്യ വരെ വലിയ ചുമടും പേറി പാപം നടക്കുകയാണ്. ഈ ഭാരമേറിയ കെട്ടെടുത്തില്ലെങ്കിൽ തൻ്റെ ജീവിതം ശൂന്യമാണ് എന്നാണ് അയാളുടെ ചിന്ത. അതുപോലെ അനാവശ്യമായ ഭാരങ്ങളും പേറി നടക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് ഓട്ടമോടുവാൻ ആദ്യം ചെയ്യേണ്ടത് സകല ഭാരവും ഒരു വശത്തേക്ക് മാറ്റിവെക്കണം എന്നാണ്. ഓക്കോൺ എന്ന ഗ്രീക്ക് വാക്കിന് ഭാരം, ചുമട്, ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഓട്ടഘട്ടത്തിൽ ഓടുന്ന ഒരുവൻ ഓടുവാൻ കഴിയാതെ വണ്ണം തന്നെ പിന്നോക്കം പിടിച്ചു നിർത്തുന്ന സകലവിധമായ ഭാരവും വിട്ട് ഓടുവാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തമാനായി എന്നതിന് ഉരിഞ്ഞു കളയുക, നിരസിക്കുക, വിട്ടുകളയുക എന്നർത്ഥമുണ്ട്. ആത്മീയ ജീവിത ഓട്ടത്തിൽ നമ്മെ പിൻപിലേക്ക് അകറ്റുന്ന ഭാരത്തെ വിട്ടുകളഞ്ഞിട്ട് ലക്ഷ്യത്തിലേക്ക് ഓടേണ്ടത് നമ്മുടെ കടമയാണ്. എങ്കിൽ മാത്രമേ ബിരുദ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. മുറുകെ പറ്റുന്ന പാവം, സിൻ ദാറ്റ് സോ ഈസിലി എൻടാംഗിൾസ്, യുപെരിസ്റ്റാറ്റോൺ, അല്ലെങ്കിൽ നിസ്സാരമായി കുടുക്കിലാക്കപ്പെടുന്ന എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ സഹചര്യങ്ങളും ചുറ്റുപാടുകളും പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയുള്ളതിനാൽ ഓട്ടത്തിൽ സ്ഥിരത നഷ്ടപ്പെടുവാനിടയുണ്ട്. ആയതിനാൽ സൂക്ഷിക്കുവാൻ പിന്നെയും ഉദ്ദേശിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മെ അനുധാവനം ചെയ്യുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട്. വലിയ പാപത്തിന്റെ പട്ടികയിൽ പെടാത്തതിനാൽ സ്വയമേ താലോലിച്ച് നാം നിലനിർത്തുന്ന തെറ്റായ ചില ചെയ്തികൾ. ചിലർ അവയെ നിസ്സാരമായി കണക്കാക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിന് നിരക്കാത്തതാണ് എന്നറിഞ്ഞിട്ടും ഉപേക്ഷിച്ചു കളയാത്ത ഒരു അനുഭവം അവ നമ്മെ എളുപ്പത്തിൽ കുടുക്കിക്കളയുന്ന പാപമായിരിക്കും എന്ന് കരുതിക്കൊള്ളണം. ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, സ്വമേത പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. പല പ്രാവശ്യം എഴുത്തുകാരൻ അവിശ്വാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ മുറുകെ പറ്റുന്ന പാവം അവിശ്വാസമായിരിക്കാമെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ ഓട്ടം ശ്രദ്ധയോടുകൂടി ഓടുവാൻ മുറുകെ പറ്റുന്ന പാവവും സകല ഭാരവും അകറ്റിക്കളയേണ്ടത് ആവശ്യമാണ്. വിശ്വാസവും സഹിഷ്ണുതയും ദൈവകൃപയും ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തിന്റെ പരീക്ഷകളോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓടുവാൻ വെച്ചിരിക്കുന്ന അഥവാ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം ഓടിയേ മതിയാകുകയുള്ളൂ. എങ്ങനെ ഓടുന്നു എന്നുള്ളത് ഓട്ടക്കാരൻ ചിന്തിക്കണം. ലക്ഷ്യത്തോടെയോ ലക്ഷ്യമില്ലാതെയോ സ്ഥിരതയോടെയോ സ്ഥിരത വിട്ടോ ആണോ നാം ഓടുന്നത്? ഓട്ടത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ എന്തു ചെയ്യണമെന്ന് ലേഖൻ നമ്മെ ഉപദേശിക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. പതിനൊന്നാം അധ്യായത്തിൽ ഓട്ടമോടി തികച്ച വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നിന്ന് ആരുടെയും പേരുദ്ധരിക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവത്വനുമായ യേശുവിനെ നോക്കി എന്നതാണ് ഇവിടുത്തെ സൂചന. മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഓട്ടമോടി തികയ്ക്കുവാൻ കഴിയാതെ വരും. അവരുടെ പരാജയത്തിൽ നമുക്ക് ക്ഷീണമുണ്ടാകുവാനിടയുണ്ട്. മാതൃകാ പുരുഷനായ യേശു നമ്മുടെ വിശ്വാസം ആരംഭിച്ചവൻ അഥവാ നായകനാണ്. വിശ്വാസത്താൽ നമ്മിൽ അവൻ നല്ല പ്രവൃത്തി ആരംഭിച്ചു. അത് പൂർണമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ്. ആയതിനാൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല സാക്ഷിയും ഓട്ടമോടി തികച്ചവനുമാണ് നമ്മുടെ യേശു കർത്താവ്. പാപാന്ധകാരത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വന്ന അപമാനം അവൻ ഏറ്റെടുത്തു. സ്വർഗീയ മഹിമയിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന പുത്രൻ തന്റെ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായി വിളങ്ങി പാപത്തിന്റെ പ്രായച്ചിത്തമായി സഹിക്കേണ്ടിയിരുന്ന ഏറ്റവും നിന്ദ്യവും അപമാനവുമായിരുന്ന ക്രൂശ് മരണം വഹിക്കുവാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന തന്റെ പ്രവൃത്തിയിൽ തൃപ്തിയടഞ്ഞ് ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചതിനാൽ പിതാവ് പുത്രനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും നൽകി. എല്ലാ മുഴങ്കാലം അവന്റെ മുൻപിൽ മടങ്ങത്തക്ക സ്ഥാനത്തേക്ക് ദൈവവനെ ഉയർത്തി. അവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നല്ല പുരോഹിതനായ പക്ഷപാതം ഇപ്പോൾ കഴിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരിഹാസവും നിന്ദയും കഷ്ടതയും പീഡങ്ങളും ദുഃഖങ്ങളും പഴിയും ചമ്മട്ടിയും കല്ലേറും തടവും മറ്റും വരുമ്പോൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളുമായി അതൊന്ന് തുലനം ചെയ്യണം. അതിഭയങ്കരമായ കഷ്ടതകൾ നമ്മോടുള്ള സ്നേഹ നിമിത്തം അവൻ സഹിച്ചു. നിസ്സാരങ്ങളായ പ്രയാസങ്ങൾ വരുമ്പോൾ പതറിപ്പോകാതെ യേശുവിൽ ശ്രദ്ധിച്ചു നോക്കുവാൻ, സ്വയം നിയന്ത്രിക്കുവാനും ലേഖകൻ നമ്മെ ഉപദേശിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷകൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ മടുത്തു പോവുകയും ക്ഷീണിച്ചു പോവുകയും ചെയ്യുവാനിടയുണ്ട്. ആകയാൽ ക്ഷീണിച്ചു പോകാതെ നമ്മുടെ രക്ഷാനായകനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ഓട്ടം ശ്രദ്ധയോടുകൂടുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ.